السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ വളരെ പ്രസിദ്ധമായ റിസാല അൽ ഉസൂലു സലാസ, ആ റിസാലയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അയാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സുപ്രധാനമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ലഘുകൃതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന്റെ വിശദീകരണത്തിൽ അഞ്ചാമത്തെ ദർസിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഷെയ്ഖ് തന്റെ റിസാലയിൽ രണ്ട് ആമുഖമായി വളരെ പ്രധാനപ്പെട്ട ചില മസലകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ മുഖദ്ദിമ പൂർണ്ണമായും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ മുഖദ്ദിമയിലാണ്, മുഖവുരയിലാണ്. രണ്ടാമത്തെ മുഖദ്ദിമയിൽ ഷെയ്ഖ് ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ തഅല്ലുമു ഹാദി ഇസ്സലാസി മസായിൽ. എല്ലാ മുസ്ലിം പുരുഷനും എല്ലാ മുസ്ലിം സ്ത്രീക്കും താഴെ പറയുന്ന മൂന്ന് മസ്അലകൾ പഠിക്കുകയും വൽ അമലു ബിഹിന്ന, ആ മസ്അലകൾ പ്രാവർത്തിക ലോകത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്ന് ഷെയ്ഖ് പറയുകയാണ്. അതിലൊന്നാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിശദീകരിക്കുവാനുള്ളത് രണ്ടാമത്തെ മസ്അലയാണ്. രണ്ടാമത്തെ മുഖദ്ദിമയിലെ മൂന്ന് മസ്അലകളിൽ രണ്ടാമത്തേതാണ് ഇനി നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അസ്സാനിയ, ഷെയ്ഖ് പറയുന്നു, അന്നല്ലാഹ ലാ യർളാ, തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അവൻ തൃപ്തിപ്പെടുകയില്ല. അയ്യുഷ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി, അവനുള്ള ആരാധനയിൽ അവന്റെ കൂടെ മറ്റുള്ള ആരെയെങ്കിലും പങ്കുചേർക്കുക എന്നത് അല്ലാഹു തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ലാ മലക്കുൻ മുഖറബുൻ, മുഖറബുകളിൽപ്പെട്ട മലക്കുകളാകട്ടെ, വലാ നബിയുൻ മുർസലുൻ, അവൻ നിയോഗിച്ച അവന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഏതെങ്കിലും ദൂതന്മാരെയാകട്ടെ, എങ്കിൽ പോലും അവനുള്ള ആരാധനയിൽ അവരെ ആരെയെങ്കിലും അവന്റെ പടപ്പുകളിൽ നിന്ന് ആരെയെങ്കിലും പങ്കുചേർക്കുകയാണെങ്കിൽ അത് അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു വചനമാണ്, അവന്റെ വാക്കാണ് ഷെയ്ഖ് അവർകൾ തെളിവായി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണത്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ അവന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു ദുആ ചെയ്യരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ വചനം. സഹോദരങ്ങളെ, ഷെയ്ഖ് അവർകൾ തന്റെ രണ്ടാമത്തെ മുഖജ്ജിമയിൽ മൂന്ന് മസ്അലകളിൽ രണ്ടാമതായി പറഞ്ഞ ഈ മസ്അല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? എന്താണ് ആ പറഞ്ഞതിന്റെ വിശദീകരണം? നമ്മൾ മനസ്സിലാക്കണം. വൽ മുറാദു, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, സഹോദര, അന്നക ഇദ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിൽ ഇബാദ, കഴിഞ്ഞ ക്ലാസുകളിലൂടെ നീ മനസ്സിലാക്കി നിന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ച് സുഖിക്കാനല്ല, മറിച്ച് നീയാകുന്ന അടിമ, അതല്ലെങ്കിൽ നമ്മളാകുന്ന അടിമകൾ, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യുക എന്ന മഹനീയമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നീ ചെയ്യേണ്ടത് എന്താണ്? ആരാധനയ്ക്ക് വേണ്ടിയാണല്ലോ നിന്നെ പഠിച്ചത് എങ്കിൽ നീ ചെയ്യുന്ന ആരാധനകൾ അത് ഉപയോഗപ്രദമായി തീരണമെങ്കിൽ, അതുകൊണ്ട് നിനക്ക് ഉപകാരം കിട്ടണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിന്റെ, നിന്റെ സൃഷ്ടാവിന്റെ, രക്ഷിതാവിന്റെ ഏകത്വം നീ അംഗീകരിക്കുകയും ആരാധന അവന് മാത്രമാക്കുകയും ചെയ്യണം. ആരാധന അവന് മാത്രമാക്കണം എങ്കിൽ നിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും. മാത്രമല്ല, നിന്റെ കർമ്മങ്ങൾ, നീ ചെയ്യുന്ന ഏത് ആരാധനകളും അവന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നീ ചെയ്യേണ്ടത്. അവനിൽ ഒരാളെയും നീ പങ്കുചേർക്കരുത്. അത് എത്ര തന്നെ അവനോട് സാമീപ്യം സിദ്ധിച്ച ആളുകളാണെങ്കിൽ പോലും, വഇന്നമാ മലക്കുൻ മുഖറബുൻ, നീ പങ്കുചേർക്കുന്നത്, നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നീ ആരാധനകൾ നടത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം സാമീപ്യം സിദ്ധിച്ച, അവന്റെ അടുക്കൽ വലിയ പദവികളുള്ള മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെയാണെങ്കിൽ പോലും തീർച്ചയായും അന്നല്ലാഹില്ലായുള്ള അള്ളാഹുവിനത് ഇഷ്ടമല്ല, അവനത് തൃപ്തിപ്പെടുകയില്ല, അവനത് സമ്മതിക്കുകയില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ മലക്കുകളിൽ ഏറ്റവും മുഖറബായ മലക്കാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. ഒരാൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോടാണ് ദുആ ചെയ്യുന്നത്, ഒരാൾ ജിബ്രീലിനെയാണ് വിളിച്ച് സഹായം തേടുന്നത്. അല്ലാഹു അത് പൊരുത്തപ്പെടുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. ഇനി അതല്ല, വഹത്താ ലൗകാന നബിയൻ റസൂല, നബി മാത്രമല്ല റസൂലുമായ, നബിയേക്കാൾ ഗ്രേഡ് കൂടിയതാണല്ലോ റസൂല്, നബിയും റസൂലുമായ ഒരാളെ, ജമഅ ബൈന നുബുവത്തി വ റിസാല, നുബുവത്തും റിസാലത്തും സംഗമിച്ച, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരു പ്രവാചകനോടാണ് നീ വിളിച്ചു തേടുന്നതെങ്കിൽ പോലും, ഒരു പ്രവാചകനെയാണ് നീ ആരാധിക്കുന്നത്, അങ്ങനെയുള്ള ഒരു റസൂലിനാണ് നീ ആരാധനകൾ സമർപ്പിക്കുന്നത്. പ്രവാചകന്മാരിൽ ഏറെ ശ്രേഷ്ഠനാണല്ലോ നബിയും റസൂലുമായ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയോടാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുകയില്ല. അവരെപ്പോലും അവനുള്ള ആരാധനയിൽ പങ്കുചേർക്കാവതല്ല. പിന്നെയല്ലേ മറ്റുള്ള ആളുകൾ, പിന്നെയല്ലേ മറ്റുള്ള അവന്റെ പടപ്പുകൾ. അപ്പോ അവന്റെ അടുക്കൽ വലിയ സ്ഥാനവും മാനവും സാമീപ്യവുമുള്ള ആളുകൾക്ക് പോലും ആരാധനകൾ സമർപ്പിക്കാൻ പാടില്ല. നീ അല്ലാഹു അല്ലാഹുക്ക് ആരാധന നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആരാധന സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അവന് മാത്രമാകണം നിന്റെ എല്ലാ ആരാധനയും. അതുകൊണ്ട് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ആരാധനക്ക് അവൻ അല്ലാഹു മാത്രമാണ് അർഹനായവൻ. വമാ സിവാഹു മിനന്നാസ്, അവനല്ലാത്ത ബാക്കിയുള്ളതെല്ലാം മനുഷ്യരിൽ നിന്നാകട്ടെ, വമിനൽ ഖൽക്കി, അവന്റെ മറ്റുള്ള സൃഷ്ടികളിൽപ്പെട്ടവരാകട്ടെ, ഫഹും മഖ്ലൂഖാതുൻ ലഹു, അവരൊക്കെ അവന്റെ സൃഷ്ടികളാണ്, അവന്റെ പടപ്പുകളാണ്. പടപ്പുകൾ, പടക്കപ്പെട്ടവർക്ക് ആരാധനകൾ ഒരു നിലക്കും സമർപ്പിക്കാൻ പാടില്ല. ഖാലിഖായ റബ്ബിന് മാത്രമേ ആരാധന സമർപ്പിക്കാവൂ. അല്ലാഹു മാത്രമാണ് ഖാലിഖ്. വമാ സിവാഹു, അവനെ കൂടാത്തതെല്ലാം മനുഷ്യരും ജിന്നുകളും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളുമെല്ലാം അവന്റെ മഖ്ലൂഖാത്തുകളാണ്. അതുകൊണ്ട് മഖ്ലൂഖാത്തിന് ആരാധന സമർപ്പിച്ചുകൂടാ. ഫശംസു, ഉദാഹരണം സൂര്യൻ, വൽ ഖമറു, ഇനി നോക്കൂ ചന്ദ്രൻ, വന്യജൂമു നക്ഷത്രങ്ങൾ, വൽ ജിബാൽ പർവ്വതങ്ങൾ, വശ്ശജറു സസ്യലതാദികളും വൃക്ഷങ്ങളും, വദ്ദവാബു ജീവജാലങ്ങൾ, കുല്ലുഹ, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ കാണുന്ന അല്ലാഹു സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളെല്ലാം, തസ്ജുദു ലില്ലാ, അവയൊക്കെ അവരുടെ സൃഷ്ടാവായ അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വതുസബ്ബിഹു ലഹു, അവരെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെ സഹോദര അള്ളാഹുവിന്റെ കൂടെ നിനക്കൊരാളെ പങ്കുചേർക്കാൻ സാധിക്കും? നീ എങ്ങനെ പങ്കുചേർക്കും? നീ എങ്ങനെ മറ്റുള്ളവരെ ആരാധിക്കും? അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ നീ എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കും? അവരൊക്കെ ആരാധന ചെയ്യുന്നത്, അവരൊക്കെ കീഴ്പ്പെടുന്നത്, അവരൊക്കെ സുജൂദ് ചെയ്യുന്നത്, അവരൊക്കെ സ്തുതിക്കുന്നത്, പ്രകീർത്തിക്കുന്നത് അവരുടെ സർട്ടാവായ അള്ളാഹുവിനെയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും ഈ ഭൂമിയിലെ സർവ്വസൃഷ്ടികളും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, അവരൊക്കെ ആരാധിക്കുന്ന നിന്നെ പടച്ച നിന്റെ സ്രഷ്ടാവിന് മാത്രമായിരിക്കണം നിന്റെ ആരാധനകൾ മുഴുവനും നീ സമർപ്പിക്കേണ്ടത്. അന്നൽ ഇബാദത്ത് ലാ തസിഹ്, നിന്റെ നീ ചെയ്യുന്ന ആരാധനകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. എങ്ങനെയല്ലാതെ? അള്ളാഹുവിന്റെ നിന്റെ റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചെങ്കിലല്ലാതെ നിന്റെ ആരാധനകൾ കൊണ്ടൊന്നൊരു പ്രയോജനമില്ല, ഒരു ഉപകാരവുമില്ല. അതുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ഫലമുള്ളൂ, പ്രയോജനമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഷർത്ത് തന്നെ, മാനദണ്ഡം തന്നെ ഒരു അടിമ എന്ത് അയ്യുവഹിദൽ അബ്ദു ഖസ്ദുഹു വയുഖ്ലിസൽ അബ്ദു അമലുഹു ലില്ലാഹി സുബ്ഹാനഹു വതആല. ഒരടിമ അവന്റെ ഉദ്ദേശവും അല്ലാഹു അല്ലാഹനെ മാത്രം, അയ്യുവഹിദൽ അബ്ദു, ഒരടിമ ഏകനാക്കണം, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം, അവന്റെ ലക്ഷ്യവും അവന്റെ ഉദ്ദേശവും അല്ലയായി മാറണം. വയുഖ്ലിസൽ അബ്ദു അമലുഹു ലില്ലാഹി തആല, ഒരടിമ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമാകണം, എങ്കിൽ മാത്രമേ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ, പ്രയോജനപ്പെടുകയുള്ളൂ. അതിനുള്ള തെളിവാണ് സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത്. ആ ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കേണ്ട ഒരു വചനമാണ്. എന്താണ് അല്ല പറഞ്ഞത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ. ആയത്ത് മനസ്സിരുത്തി നമ്മൾ വായിച്ചു നോക്കുക. നോക്കൂ, വഅന്നൽ മസാജിദ, മസ്ജിദ് അതിന്റെ ബഹുവചനമാണ് മസാജിദ്. തീർച്ചയായും പള്ളികളെല്ലാം ലില്ലാ, അല്ലാഹുവിനുള്ളതാണ്. എന്നിട്ട് അല്ലാ ഗൗരവമേറിയ ഒരു വസീയത്ത്, ഒരു ഉപദേശം തരികയാണ്. ഫലാ തദഉ, അകയാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, വിളിച്ചു തേടരുത്. മഅല്ലാഹി, അല്ലാഹുവിന്റെ കൂടെ, അഹദൻ, ഒരാളെയും. നോക്കൂ നിങ്ങൾ പ്രയോഗം, അഹദൻ അഹദൻ. ആ പ്രയോഗത്തിന് അറബി ഭാഷയിൽ നക്കിറ എന്നാണ് പറയാം. നക്കിറ, അലിഫ്ലാമില്ല, അലിഫ്ലാമിലുണ്ടെങ്കിൽ മഅരിഫാന, നക്കിറ എന്നാ പറയാം ഭാഷാപരമായി. നക്കിറ എന്ന പ്രയോഗമാണ്, നക്കിറയിലൂടെ, നക്കിറയായിട്ടാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നക്കിറ തുഫീദുൽ ഉമൂം, അത് മൊത്തത്തിൽ എല്ലാറ്റിനെയും കവർ ചെയ്യും, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന നിലക്ക്. ഒരു പ്രത്യേക ഒരു വ്യക്തിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നല്ല, ഒരു പ്രത്യേക ആളെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നല്ല, ഒരു പ്രത്യേക ഒരു വസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നല്ല, അഹദൻ, ഒരാളെയും. നക്കിറയാണ് എല്ലാ മതിൽ ഉൾക്കൊണ്ടു. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? എല്ലാ മതിൽ ഉൾപ്പെട്ടു, അള്ളാഹുവിനെ കൂടാതെ അവന്റെ കൂടെ ഒരാളെയും, ഒരു വസ്തുവിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മഹാന്മാർ അതിന് വിശദീകരണം നൽകി. അതായത് ലാ യുദ്അ മഅല്ലാഹി അഹദൻ, അള്ളാഹുവിന്റെ കൂടെ ഒരാളും വിളിച്ചു തേടപ്പെടാൻ പാടില്ല. അബദൻ, ഒരിക്കലും, ഒരിക്കലും. മുസ്ലിം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരിക്കലും പാടില്ല. അയ്യൻ ഖാൻ, ആരാണെങ്കിലും, ഏതാണെങ്കിലും, മലക്കൻ മലക്കാകട്ടെ, ഔ നബീയൻ നബിയാകട്ടെ, ഔ ജിന്നൻ ജിന്നാകട്ടെ, ഔ ജബലൻ പർവ്വതമാകട്ടെ, ഔ ഹജറൻ അതല്ല കല്ലാകട്ടെ, ഔ റജുലൻ സ്വാലിഹൻ സ്വാലിഹായ ഒരു മനുഷ്യനാകട്ടെ, ഒരു വലിയാകട്ടെ, ഔ ഗൈറ ദാലിക് അതല്ലാത്ത എന്തുമാകട്ടെ, എന്തുമാകട്ടെ, അല്ലാഹി അഹദ, ഒരാളോടും വിളിച്ചു തേടാൻ പാടില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയമാണ്. ഇതാണ് ഈ ആയത്തിന്റെ പരാമർശം. ഈ ആയത്തിലുള്ളത് അതാണ്. അഹദ് എന്ന പ്രയോഗം വളരെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല. ഇനി സഹോദരൻ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന രണ്ട് നിലക്കുണ്ട്. അന്നദ്ദുആ നൗആൻ, പ്രാർത്ഥന രണ്ട് നിലക്കുള്ള പ്രാർത്ഥനകളുണ്ട്. ദുആഉ ഇബാദത്തിൻ വദുആഉ മസ്അലത്തിൻ, ഇബാദത്തിന്റെ ദുആയുണ്ട്, മസ്അലത്തിന്റെ ദുആയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് ഫദുആഉ ഇബാദ ഫദുആഉൽ മസ്അല? മസ്അലത്തിന്റെ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? വകതിരിച്ചു മനസ്സിലാക്കണം നമ്മൾ. ഹുവ, അത് അൻ തർഫഅ യദൈക ഇലല്ലാഹി സുബ്ഹാനഹു വതആല വതത്ലബുൽ ഹവായിജ്. നീ നിന്റെ കൈകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഉയർത്തി അവനോട് നീ ആവശ്യപ്പെടുന്നു എന്ത് നിന്റെ ചില ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ മിൻ അംരി ദുനിയ വൽ ആഖിറ ദുനിയാവിന്റെ ആവശ്യങ്ങളാകട്ടെ ആഖിറത്തിലേക്കുള്ള ആവശ്യങ്ങളാകട്ടെ ഏത് നിലക്കുള്ള ആവശ്യങ്ങളാണെങ്കിലും നീ കൈ ഉയർത്തി അല്ലാഹുവിനോട് ചോദിക്കുകയാണ് നിന്റെ ആവശ്യങ്ങൾ അങ്ങനെയുള്ള പ്രാർത്ഥനക്ക് ദുആ ഉൽ മസ്അല എന്നാണ് പറയാ ദുആ ഉൽ മസ്അല ഇനി ദുആ ഉൽ ഇബാദ എന്താ ദുആ ഉൽ ഇബാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹുവ തതഅബ്ബദ ലില്ലാഹി അസ്സ വജൽ ബിൽ അഅമാലി സ്വാലിഹ നീ സൽക്കർമ്മങ്ങൾ മുഖേന അല്ലാഹുവിനെ ആരാധിക്കലാണ് അല്ലത്തി ഖസ്ദുക ഫീഹ നീ ചെയ്യുന്ന ആ കർമ്മങ്ങൾ കൊണ്ട് നീ ലക്ഷ്യമിടുന്നത് അയ്യുദ്ഖിലഖല്ലാഹുൽ ജന്ന ഈ സൽക്കർമ്മം കൊണ്ട് അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന നിയ്യത്തുമായി എന്ന ഉദ്ദേശവുമായി നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നോമ്പാകാം നമസ്കാരമാകാം സക്കാത്താകാം ഏത് സൽക്കർമ്മങ്ങളാകട്ടെ അത് മുഖേന നമ്മൾ ലക്ഷ്യമിടുന്നത് സ്വർഗമാണല്ലോ ഇങ്ങനെ നമ്മൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന തേട്ടവുമായി ചെയ്യുന്ന സർവകർമ്മങ്ങൾ അതൊക്കെ സത്യത്തിൽ ഒരു പ്രാർത്ഥന കൂടെയാണ് അതിനാണ് ദുആഉൽ ഇബാദ എന്ന് പറയുന്നത് ഉദാഹരണം ഫഅൻത ഹീനമ തുസല്ലി നീ നമസ്കരിക്കുന്ന സന്ദർഭം ഒന്ന് ചിന്തിക്കുക ഫകഅന്നമ തദുഉ തദുഉ അല്ലാഹ അയുദ്ഖിലക അൽജന്ന നീ നിസ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് സത്യത്തിൽ എന്തു ചെയ്യുന്നത് നീ നമസ്കരിക്കുന്നത് ബിഫളിഹി സുബ്ഹാനഹു വതആല വബിറഹ്മതിഹി അള്ളാഹുവിന്റെ ഫലു കൊണ്ടും അവന്റെ റഹ്മത്തുകൊണ്ടും നിന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ദുആ ചെയ്യുന്നത് പോലെയാണല്ലോ നീ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ അതിന്റെ തേട്ടം അപ്പോ നീ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ ഒരർത്ഥത്തിൽ പ്രാർത്ഥന കൂടെയാണ് അപ്പൊ അതിന് ദുആ ഉൽ ഇബാദ എന്നാ പറയാ അപ്പൊ രണ്ട് നിലക്കുണ്ട് ദുആ ദുആ ഉൽ മസ്അല വ ദുആ ഉൽ ഇബാദ അതുകൊണ്ട് മനസ്സിലാക്കുക ഇപ്പോൾ രണ്ടാമത്തെ മുഖദ്ദിമയിൽ മൂന്ന് മസ്അലകൾ പഠിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് അമൽ ചെയ്യൽ നിർബന്ധമാണെന്ന് ഷെയ്ഖ് പറഞ്ഞ ആ മൂന്ന് മസ്അലകളിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു രണ്ടാമതായി നമ്മൾ ഈ പറഞ്ഞ അള്ളാഹു അവനിൽ പങ്കുചേർക്കുക എന്നത് ആരാധനയിൽ മറ്റൊരാളെ പങ്കുചേർക്കുക എന്നത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ മസ്അല അതിന്റെ രത്ന ചുരുക്കം എന്താണ് വൽ ഖുലാസ അതിന്റെ രത്ന ചുരുക്കം ഇത്രയാണ് നാം ചെയ്യുന്ന ഏത് ആരാധനാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ അത് അല്ലാഹുവിനു വേണ്ടി മാത്രമാകണം ഒരാളെയും അതിൽ പങ്കുചേർക്കരുത് പ്രാർത്ഥന ഒരാളോടും നമ്മൾ നടത്തരുത് അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന സഹായതേട്ടവും അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എത്ര തന്നെ സാമീപ്യവും മഹാന്മാരുമാണെങ്കിൽ പോലും അവരോട് പോലും അത് ചെയ്യാൻ പാടില്ല എത്ര ഉന്നതരാണെങ്കിലും എന്നതാണ് രണ്ടാമത്തെ മസ്അല ഇനി അസ്സാലിസ മൂന്നാമതായി ഷെയ്ഖ് പറയുന്നു മൂന്ന് മസ്അലകൾ പഠിക്കണം അത് അമൽ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് മൂന്നാമത്തെ മസ്അല അന്നമൻ അതാ അർറസൂല വവഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാത്തു മൻ ഹാദ അല്ലാഹ വറസൂലഹു വലൗ കാന അഖറബ ഖരീബിൻ എന്താണ് പറഞ്ഞത് അന്നമൻ അതാ അർറസൂൽ ഒരു അന്നമൻ അതാ അർറസൂൽ ഒരാൾ റസൂലിനെ അനുസരിച്ചു വവഹദ അല്ലാഹ അല്ലാഹുവിന്റെ ഏകത്വവും അംഗീകരിച്ചു എങ്കിൽ ലാ യജൂസു ലഹു അവന് ജായിസല്ല അനുവദനീയമല്ല എന്ത് മുവാലാത്തു സ്നേഹബന്ധം ആത്മാർത്ഥമായ സ്നേഹബന്ധം വെച്ച് പുലർത്താൻ അവന് പാടില്ല ആരോട് മൻ ഹാദ അല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അല്ലാഹുവിന്റെയും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്നവനോട് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുവിനോട് ആത്മാർത്ഥമായ സ്നേഹബന്ധം വെച്ചു പുലർത്താൻ പാടില്ല വലൗകാന അഖറബ ഖരീബിൻ അവനേറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അവനോട് എന്തില്ല ആത്മാർത്ഥമായ സ്നേഹബന്ധം പാടില്ലെന്നാണ് എന്ത് മൂന്നാമത്തെ മസ്അലയായി നമ്മൾ പഠിക്കേണ്ടത് അത് ഷെയ്ഖ് വെറുതെ പറഞ്ഞതല്ല ദലീലു ഖൗലുഹു തആല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല താൻ തന്റെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഈ മസ്അലക്ക് തെളിവായി ഉദ്ധരിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയിലെ 22-ാമത്തെ വചനമാണ് എന്താ അല്ലാഹ് പറഞ്ഞത് ലാ തജിദു നീ കാണുകയില്ല ഖൗമൻ ഒരു ജനതയെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ നീ കണ്ടെത്തുകയില്ല. എങ്ങനെയുള്ളവരായി? യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്ന അവരുടെ ശത്രുക്കളോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത് നീ കാണുകയില്ല. വലൗ കാനു ആബാഅഹും, അതവരുടെ സ്വന്തം പിതാക്കളാണെങ്കിൽ പോലും, ഔ അബ്നാഅഹും, സ്വന്തം മക്കളാണെങ്കിൽ പോലും, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും, ഔ അശീറത്തഹും, അതല്ല അവരുടെ കുടുംബബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരോട് സ്നേഹബന്ധം വെച്ചു പുലർത്താൻ ഈമാനുള്ള അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിച്ച സത്യവിശ്വാസികൾക്ക് സാധ്യമല്ല. ഉലായിക കൂട്ടർ കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാനെ രേഖപ്പെടുത്തിയവരാണ്. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാനിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ അയ്യദഹും, അവർക്ക് അല്ലാഹു പിൻബലം നൽകുകയും ചെയ്തു. ബിറൂഹിൻ മിൻഹു, അവങ്കലിൽ നിന്നുള്ള ഒരു ആത്മചൈതന്യത്താൽ അവർക്ക് അവൻ പിൻബലം നൽകി. വയുദ്ഖിലുഹും ജന്നാതിൻ, അവരെ അല്ലാഹു സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എങ്ങനെയുള്ള സ്വർഗങ്ങളാണ്? തജിരി മിൻ തഹ്തിഹ അൽ അൻഹാർ, അതിന്റെ അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ. ഖാലിദീന ഫീഹാ, അവരവിടെ എന്നും നിത്യവാസികളാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻ, അവർ അല്ലാഹുവിനെ അങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക ഹിസ്ബുല്ലാ, അവരല്ലാഹുവിന്റെ കക്ഷിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ കക്ഷി അവർ തന്നെയാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ അടുത്ത ബന്ധുക്കൾ, വലൗ കാന ഹാദൽ കാഫിർ, ഈ കാഫിർ അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഈ കാഫിർ, ഖരീബൻ മിൻ അഖരിബായി മിൻ അഖാരിബിഹിം, വളരെ അടുത്താളാണ്. അവന് അഖായിരിക്കാം, സഹോദരനായിരിക്കാം, ഇബിനായിരിക്കാം, സൗജായിരിക്കാം, അമ്മായിരിക്കാം, ആരാണെങ്കിലും അവനോട് ആത്മാർത്ഥമായി സ്നേഹബന്ധം വെച്ചു പുലർത്താൻ പാടില്ല. തൗഹീദ് അംഗീകരിക്കുന്നവന്, റസൂലിനെ അനുസരിക്കുന്നവന് പാടില്ല എന്നാ പറയുന്നത്. അപ്പോ മതത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദീനിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് സ്നേഹം അല്ലാഹുക്ക് വേണ്ടി, വെറുപ്പ് അല്ലാഹുക്ക് വേണ്ടി. അൽഹുബ്ബു ലില്ലാ, അൽഹുബ്ബു ഫില്ലാ, വൽബുഗ്ളു ഫില്ലാ, ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു സംഗതി. അല്ലാഹുക്ക് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുക്ക് വേണ്ടി വെറുക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഇസ്ലാമിന്റെ നിർവചനത്തിൽപ്പെട്ടതാണത്. മഹാന്മാരായ ഉലമാക്കൽ, പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ തഅരീഫ് പറഞ്ഞപ്പോൾ, ഇസ്ലാം എന്താണെന്ന് നിർവചിച്ചപ്പോൾ, അവര് ഈ ഒരു തത്വവും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിന് നിർവചനം നൽകിയത്. എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? അൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന് സമർപ്പിക്കലാണ്. നമ്മെ അള്ളാഹുവിന് സമർപ്പിക്കണം, അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള സമർപ്പണം, അതാണ് ഇസ്ലാം. വൽ ഇൻഖിയാദു ലഹു ബിത്തവാഅ, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്ത് അവന് കീഴ്പ്പെടുകയും വേണം, അത് ഇസ്ലാമിൽപ്പെട്ടതാണ്. പിന്നെയോ, വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും, ഒഴിവ് കഴിവ് അവരിൽ നിന്ന് മാറി നിൽക്കുകയും, ആത്മാർത്ഥമായി അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്താതെ അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാം പരിപൂർണമാകുന്നത്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം നമ്മൾ പഠിക്കണം, വളരെ ലളിതമാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, വൽ ഇൻഖിയാദു ലഹു ബിത്തവാഅ, വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, ഇതാണ് ഇസ്ലാം. സഹോദരങ്ങളെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാൻ, ഇതിനൊക്കെ തെളിവ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. അല്ലാഹ് പറയാണ്, ഖദ് കാനത്തുലകും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും നിങ്ങളിൽ ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇത് ഖാലു ലിഖൗമിഹിം, അവരവരുടെ ജനതയോട്, ജനങ്ങളോട് പ്രഖ്യാപിച്ച സന്ദർഭം, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളിൽ നിന്നും ഞങ്ങൾ ഒഴിവായിരിക്കുന്നു എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച തന്റെ കൂടെയുണ്ടായിരുന്ന വിശ്വാസികളും പ്രഖ്യാപിച്ചു എന്ന് അത് അവരുടെ ഒരു വലിയ മഹത്വമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയാൻ. ഇപ്പൊ ശിർക്കും അതിന്റെ ആളുകളുമായി നമുക്ക് ബന്ധമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സ്നേഹിക്കണം, മറ്റുള്ള മുസ്ലിമീങ്ങളെ സ്നേഹിക്കണം. എങ്ങനെ? അവരുടെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ കദർ അനുസരിച്ച്, വിശ്വാസത്തിന്റെ തോതനുസരിച്ച് സ്നേഹത്തിൽ ഏറ്റവും വ്യത്യാസമുണ്ടാകും. ഈമാനാണ് സ്നേഹത്തിന്റെ അടിത്തറ, അതാണ് സൗഭാഗ്യത്തിന്റെ വഴിയും, അതാണ് അതാണ് സഅദത്തിന്റെ മാർഗവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈമാന്റെ അടിസ്ഥാനത്തിലാണ് എന്തു വേണ്ടത്, സ്നേഹമുണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും സ്നേഹിക്കപ്പെടുന്നത്, അതല്ല വേണ്ടത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിലാണോ ആ മൂന്ന് കാര്യങ്ങൾ ഉള്ളത്, വജദ ഹലാവത്തൽ ഈമാൻ, അവൻ സത്യവിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു, ഈമാനിന്റെ ടേസ്റ്റ് അവൻ അനുഭവിച്ചിരിക്കുന്നു. അതിലൊന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അയ്യക്കൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവന്റെ റസൂലും മറ്റുള്ള എന്തിനേക്കാളും ആരെക്കാളും അവന് പ്രിയങ്കരമായി തീരണം, ഇഷ്ടപ്പെടണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അവന്റെ റസൂലിനെ സ്നേഹിക്കണം. രണ്ടാമത് പഠിപ്പിച്ചു, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അല്ലാഹുക്ക് വേണ്ടി ഒരടിമയെ സ്നേഹിക്കണം. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുക്ക് വേണ്ടിയായിരിക്കണം സ്നേഹിക്കേണ്ടത്. അങ്ങനെ റബ്ബിന് വേണ്ടി ഒരടിമയെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ഈമാനിന്റെ മാധുര്യത്തിന്റെ അടയാളമാണ്. വഅയ്യക്റഹ അയ്യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അയ്യുഖദഫ ഫിന്നാർ, അഗ്നികുണ്ടത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഒരു മനുഷ്യൻ എത്രമാത്രം വെറുക്കുന്നുവോ അതുപോലെ സത്യനിഷേധത്തിലേക്ക് തിരിച്ചുപോകുന്നതിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ വെറുപ്പ് അവന്റെ മനസ്സിലുണ്ടാകണം. എങ്കിൽ അവന് സത്യവിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നു കഴിഞ്ഞു. ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന് ചില ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് അവൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അവ മൂന്നാമതായി പഠിപ്പിച്ചത് എന്താണ്? മൂന്നാമത്തെ മസല എന്താണ്? രണ്ടാമത്തെ മുഖദ്യമ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിക്കാൻ പോവാണ്. അതാ രണ്ടാമത്തെ മുഖദ്യമയിലെ മൂന്നാമത്തെ മസല എന്താണ്? അള്ളാഹി റസൂലിനെയും അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുകയും അള്ളാഹിന്റെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്താൽ അള്ളാഹി റസൂലിന്റെ ശത്രുക്കളോട് അവന് ആത്മബന്ധമുണ്ടാകാൻ പാടില്ല. ഇവിടെ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? സത്യനിഷേധികളോടുള്ള മുവാലാത്ത്, സ്നേഹബന്ധം ഇസ്ലാമിന്ന് പുറത്താകുന്നതുണ്ട്, ഹറാമായതുണ്ട്. രണ്ട് നിലക്കുണ്ട്. ചില സ്നേഹബന്ധങ്ങൾ, കുഫാറുകളോടുള്ള സ്നേഹബന്ധം ഇസ്ലാമിന്ന് തന്നെ പുറത്തു പോകും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അന്നൽ മുവാലാത്തലിൽ കുഫാരി ഖദ് തകൂനു മുഖരിജതൻ മിനദ്ദീനി വഖദ് തകൂനു മുഹർറമ. പണ്ഡിതന്മാർ പറഞ്ഞു, സത്യനിഷേധികളോടുള്ള, ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള സ്നേഹബന്ധം ചിലപ്പോൾ മതത്തിൽ കളയാൻ, പുറത്തു പോകാൻ കാരണമാകും. ചിലപ്പോൾ അത് ഹറാമാകുന്ന രംഗങ്ങളുമുണ്ട്. ഏതാണ് ഹറാമാകുന്ന രംഗങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇദാ കാനത്തിൽ അജ്ലി അംരിൻ ദുന്യവിയിൻ, ദുനിയാവിന്റെ ഭൗതികമായ ഒരാവശ്യത്തിന് വേണ്ടി, ഒരു കാര്യലാഭത്തിന് വേണ്ടി, ഒരാവശ്യത്തിന് വേണ്ടി ഒരു അള്ളാഹുവിന്റെ ശത്രുവിനോട്, റസൂലിന്റെ ശത്രുവിനോട് ഒരാൾക്ക് സ്നേഹമുണ്ട്, ഭൗതികമായ ഒരു കാര്യലാഭത്തിന് വേണ്ടി. അല്ല, യതറത്തബ അലൈഹ നുസ്റത്തുഹും അലാ ശിർക്കിഹിം വകുഫ്രിഹിം, അവരുടെ ശിർക്കോ അവരുടെ കുഫറോ അതിന് സഹായം നൽകുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവിനോട് ഒരാൾക്ക് സ്നേഹബന്ധമുണ്ടെങ്കിൽ അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ അയാളെ മതത്തു നിന്ന് പുറത്താക്കൂല, അത് ഹറാമിന്റെ പരിധിയിലേ വരൂ, ഹറാമാണത്. അവരുടെ കുഫറിനും സഹായിക്കുന്നില്ല, അവരുടെ ശിർക്കിനും സഹായകമാകുന്നില്ല, അവരുടെ മതചിഹ്നങ്ങളെ ഇഷ്ടപ്പെടുന്നുമില്ല. ഇത് മുഹറമാണ്, ഹറാമാണ്. അതിനുള്ള തെളിവ് ഏതാണ്? വദ്ദലീലു, അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ ഒന്നാമത്തെ വചനമാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ഈ ആയത്തിന്റെ ശൈലി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. അതെന്താ? അല്ലാഹു ആയത്ത് തുടങ്ങിയത് എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. വനാദാഹും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആരംഭിച്ചത്. വനഹാഹും അൻ അയ്യകഊ ഫീ മിസ്ലി ഹാദൽ അംർ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന വിരോധത്തോടുകൂടെ അല്ലാഹു മുഅ്മിനീങ്ങൾ എന്ന് വിളിച്ചു. അന്നഹു മുഅ്മിനൂൻ, അല്ലാഹ് സമ്മതിച്ചു. അന്നഹു മുഅ്മിനൂൻ, അവർ മുഅ്മിനീങ്ങളാണെന്ന് അല്ലാഹു അംഗീകരിച്ചു ആയത്തിന്റെ തുടക്കത്തിൽ. യാ അയ്യുഹല്ലദീന ആമനു. അപ്പൊ വിശ്വാസത്തിന് തകരാറ് സംഭവിക്കുന്നില്ല, പക്ഷെ ഹറാമാണ് ചെയ്യുന്നത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ സത്യനിഷേധികളോട് ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള സ്നേഹബന്ധം, അമ്മ ഇദാ കാനത്ത് മഹബ്ബത്തുൽ കുഫാർ ലികുഫ്രിഹിം, സത്യനിഷേധികളെ ഇസ്ലാമിന്റെ ബന്ധം, ശത്രുക്കളെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കഠിന വൈരികളെ അവരോട് സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നു എങ്ങനെ? ലികുഫ്രിഹിം, അവരുടെ കുഫറിനെ സഹായിക്കുന്ന നിലക്ക്, ശിർക്കിനെ സഹായിക്കുന്ന നിലക്ക്, അവരുടെ മത ആചാരങ്ങളെ സഹായിക്കുന്ന നിലക്ക്, അതിനോട് ഇഷ്ടം വെക്കുന്ന നിലക്ക്, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എതിരിൽ അവരെ കുഫ്ഫാറുകളെ സഹായിക്കുന്ന നിലക്കൊക്കെ അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുകയാണെങ്കിൽ വഹാദാ മുഖ്രിജും മിനദ്ദീൻ, അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായി തീരും. അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ വചനമാണ്. അല്ല പറഞ്ഞില്ലേ, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും ജൂതനസാറാക്കളെ പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന്, ആ ശത്രുക്കളായ ബദ്ധവൈരികളായ ശത്രുക്കൾ, അവരിൽ നിന്ന് അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചാൽ അവർ അവരോടൊപ്പമാണ്. ഫഇന്നഹു മിൻഹും, അവൻ അവരുടെ കൂട്ടത്തിൽ പോകും എന്ന് അല്ലാഹു പറഞ്ഞു. അതേപോലെ സൂറത്തുൽ മാഇദയിലെ 81-ൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, വലൗ കാനു യുഅ്മിനൂന ബില്ലാഹി വന്നബീ വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയാ, അവരല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുമായിരുന്നില്ല. അപ്പൊ വിശ്വാസത്തിന്റെ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള സ്നേഹം സംഗമിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു റസൂൽ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് സ്നേഹബന്ധം വെച്ച് പുലർത്താൻ മുവഹിദായ തൗഹീദ് അംഗീകരിച്ച ഒരാൾക്ക് സാധ്യമല്ല. അപ്പോ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മാത്രമല്ല, സ്നേഹവും വെറുപ്പും ഉണ്ടാകേണ്ടത് അല്ലാഹുക്ക് വേണ്ടിയാകണം. ഇസ്ലാമിന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമുണ്ട്, പുറത്തു പോകാത്ത ഹറാമായതുമുണ്ട്. എല്ലാം വകതിരിച്ച് കൃത്യമായി മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഉസൂലു സലാസയുടെ ശറഹും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കുക, പ്രചരിപ്പിക്കുക, സത്യവിശ്വാസത്തെ ദൃഢപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ക്ലാസുകളിലൂടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ സഹായം നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام عليكم ورحمه الله وبركاته.